ഡാർവിനിസത്തിന് ഒരു ശാസ്ത്രീയ മറുപടി. ലഘൂകരണക്ഷമമല്ലാത്ത സങ്കീർണത. മനുഷ്യവംശത്തെക്കുറിച്ചും ജീവന്റെ ചരിത്രത്തെക്കുറിച്ചും ധാരാളം വിവരങ്ങൾ സമ്മാനിച്ച ശാസ്ത്രശാഖയാണ് പുരാവസ്തുശാസ്ത്രം. മനുഷ്യരാശിയെയും ജീവന്റെ ഉൽപ്പത്തി ചരിത്രത്തെയും കുറിച്ചുള്ള ധാരണകൾ രൂപപ്പെടുത്തുവാൻ സഹായകരമായ ആയുധങ്ങൾ, കലാരൂപങ്ങൾ, വീട്ടുപകരണങ്ങൾ എന്നിങ്ങനെയുള്ള തെളിവുകൾ തേടി ദീർഘവും പ്രയാസകരവുമായ നിരവധി ഉത്ഖനനങ്ങൾ പുരാവസ്തുശാസ്ത്രജ്ഞന്മാർ നടത്തിവരുന്നു. ഇവർ കണ്ടെത്തുന്ന ഓരോ പുരാവസ്തുക്കളും ചരിത്ര പ്രാധാന്യമുള്ള കണ്ടുപിടുത്തങ്ങളാണ്. അവ മാനവിക ചരിത്രത്തെക്കുറിച്ചുള്ള പഠനത്തെ ഏറെ സഹായിക്കുന്ന സുപ്രധാന വിഭവങ്ങളുമാണ്. ഇങ്ങനെ കണ്ടെത്തുന്ന നാണയങ്ങളും പണിയായുധങ്ങളും അടുക്കള സാമഗ്രികളും അലങ്കാര വസ്തുക്കളുമെല്ലാം പൂർവികരുടെ വാസ സ്വഭാവത്തെക്കുറിച്ച് വളരെ നിർണായകമായ തെളിവുകൾ പ്രദാനം ചെയ്യുന്നു. പുരാവസ്തുശാസ്ത്രജ്ഞർക്ക് അവർ കണ്ടെത്തുന്ന വസ്തുക്കൾ ഭൂമിക്കടിയിൽ യാദൃച്ഛികമായി ഉണ്ടായതല്ലെന്ന് അറിയാം. അങ്ങനെ ആരും അവകാശപ്പെട്ടിട്ടുമില്ല. യഥാർത്ഥത്തിൽ നാം ഇവയുടെ നിർമ്മാണത്തിന് ദൃക്സാക്ഷികളല്ലെങ്കിലും ഇവയ്ക്ക് പിന്നിലെ കരങ്ങളെക്കുറിച്ചും അവരുടെ ജീവിതാവസ്ഥകളെക്കുറിച്ചും നമുക്ക് ചില ഉറപ്പുകളുണ്ട്. അടങ്ങിയിരിക്കുന്ന വിവരങ്ങൾക്കുപരി ഈ വസ്തുക്കളും കലാശില്പങ്ങളും ബുദ്ധിപരമായ രൂപകൽപ്പനകളാണ്. ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്യപ്പെട്ടവയും നിർമ്മിക്കപ്പെട്ടവയുമാണ്. അത് നിർമ്മിച്ചവരുടെ കരവിരുതിനെയും അഭിരുചികളെയും പ്രതിഫലിപ്പിക്കുന്നു. യാദൃച്ഛികമായോ പ്രകൃത്യാലോ ഉണ്ടായവയാണ് ഇത്തരം ബുദ്ധിപരമായ രൂപകൽപ്പനകൾ എന്ന് കരുതുന്നത് യുക്തിസഹമല്ല. അങ്ങനെയെങ്കിൽ ജീവനെക്കുറിച്ച്? ഭൂമിക്കടിയിലുള്ള ഒരു കലാശില്പം കരവിരുതിന്റെ ഉൽപ്പന്നമാണെന്ന് തിരിച്ചറിയുന്ന ജനങ്ങൾ എങ്ങനെയായിരിക്കും തനതായ സങ്കീർണ ഘടനയോടുകൂടിയ ജീവജാലങ്ങളുടെ ഉൽപ്പത്തിയെ നോക്കിക്കാണുക? ഇരുപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പാദത്തിന് ശേഷം മനുഷ്യ സമൂഹം ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും ധാരാളം പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ജൈവിക ഊർജതന്ത്രത്തിലും ജൈവരസതന്ത്രത്തിലും വിശേഷിച്ച് പാരമ്പര്യശാസ്ത്രത്തിലും വിവിധ മേഖലകളിൽ ശാസ്ത്രജ്ഞർ നടത്തിയിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങളിലൂടെയും ജീവന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് ലഭിച്ച വിവരങ്ങൾ അവർ പ്രതീക്ഷിച്ചതിലും ഏറെ സങ്കീർണമാണ്. എന്നിരുന്നാലും ലളിതമായ ശേഷിപ്പുകളുടെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയപ്പോൾ ശാസ്ത്രജ്ഞർക്കുണ്ടായിരുന്ന ഗംഭീരമായ ആവേശം, അതിസങ്കീർണമായ ജൈവഘടനയെക്കുറിച്ചുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിയപ്പോൾ അവർക്ക് ഉണ്ടായതേയില്ല. ഈ ആശയക്കുഴപ്പം ഇക്കാലത്തെ ഏറ്റവും പ്രസിദ്ധനായ അമേരിക്കൻ ജൈവ രസതന്ത്രജ്ഞൻ മൈക്കൽ ബേ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 4 ദശാബ്ദത്തോളമായി ആധുനിക ജൈവ രസതന്ത്രജ്ഞർ കോശങ്ങളുടെ രഹസ്യങ്ങൾ അനാവരണം ചെയ്തിട്ടുണ്ട്. എന്നാലും വേണ്ടത്ര പുരോഗമിച്ചിട്ടില്ല. അത് പരീക്ഷണശാലകളിലെ ശ്രമകരമായ ജോലികൾക്ക് ലക്ഷക്കണക്കിന് ശാസ്ത്രജ്ഞരുടെ ജീവിതത്തിന്റെ നല്ല ഭാഗം സമർപ്പിക്കേണ്ടി വന്നു. പരമാണു തലത്തിൽ ജീവനെക്കുറിച്ചും കോശഘടനയെക്കുറിച്ചുമുള്ള അന്വേഷണങ്ങളുടെ ഫലം വ്യക്തവും സ്പഷ്ടവുമായ രൂപകൽപ്പനയിലേക്കുള്ള തിരിച്ചറിവായിരുന്നു. സുവ്യക്തവും സുപ്രധാനവുമായ ഈ ഫലം ശാസ്ത്രചരിത്രത്തിലെ നാഴികക്കല്ലായി രേഖപ്പെടുത്തപ്പെടേണ്ടതായിരുന്നു. എന്നാൽ ആഘോഷങ്ങൾ ഉണ്ടായില്ല, കയ്യടികൾ ലഭിച്ചില്ല. ഞെട്ടിപ്പിക്കുന്ന ഈ കണ്ടുപിടുത്തത്തെ എന്തുകൊണ്ട് ശാസ്ത്രലോകം ആവേശത്തോടെ സ്വീകരിച്ചില്ല? ഈ വിഷയത്തിലെ ആശയക്കുഴപ്പം: ഒരു ഭാഗത്ത് ബൗദ്ധികമായ രൂപകൽപ്പനയെ അത് അംഗീകരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ദൈവത്തെ അംഗീകരിക്കേണ്ടി വരുന്നു എന്നതാണ്. കോശങ്ങളും പ്രകൃതിയിലെ വിവിധ ജീവികളും അവയുടെ സ്രഷ്ടാവിന്റെ പരമമായ തൃഷ്ണയും ബുദ്ധിശക്തിയും കരവിരുതും നമുക്ക് കാട്ടിത്തരുന്നു. സ്രഷ്ടാവും നിർമ്മാതാവും രൂപം നൽകുന്നവനുമായ ദൈവമത്രേ അവൻ. അവന് ഏറ്റവും ഉത്തമമായ നാമങ്ങളുണ്ട്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവ അവന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നു. അവനത്രേ പ്രതാപിയും യുക്തിമാനും. ജീവജാലങ്ങളുടെ സൃഷ്ടിപ്പിനെ നിരസിക്കുകയും ആകസ്മികമായ ഒരു സാധ്യതയായി അതിനെ കണക്കാക്കുകയും ചെയ്യുന്ന ഒന്നാണ് ശാസ്ത്രീയമെന്ന് ആരോപിക്കപ്പെടുന്ന ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം. 1859 പ്രസിദ്ധപ്പെടുത്തിയ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിലാണ് ഡാർവിൻ തന്റെ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. ഡാർവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജീവജാലങ്ങളും ഒരു പൊതുപൂർവികനിൽ നിന്ന് ഉണ്ടായതും ചെറുതും വലുതുമായ ക്രമാനുഗത മാറ്റങ്ങളിലൂടെ ഒന്നിൽ നിന്ന് മറ്റൊന്ന് പരിണമിച്ചതുമാണ്. ഉദാഹരണത്തിന്, ഭക്ഷണം കഴിക്കുവാൻ മുൻകാലുകൾ ഉപയോഗിച്ചിരുന്ന ദിനോസറുകൾക്ക് ക്രമത്തിൽ ചിറകുകൾ രൂപപ്പെട്ട് അവ പറന്നു. വെള്ളത്തിലെ മീനുകളെ വേട്ടയാടിയിരുന്ന കരടി കാലക്രമത്തിൽ തിമിംഗലമായി രൂപം പ്രാപിച്ചു. ഈ അവകാശവാദം ശാസ്ത്രത്തിന്റെയും യുക്തിയുടെയും ബുദ്ധിയുടെയും നിരാസമാണ്. സിദ്ധാന്തമാവട്ടെ, യാതൊരു ശാസ്ത്രീയമായ തെളിവുകളുടെയും പിൻബലമില്ലാതെ ദൈവത്തിന്റെ അസ്തിത്വം നിരസിക്കുന്ന കുടിലതയെ തുറന്നു കാണിക്കുന്നു. മരണം വരെയുള്ള നിരന്തരമായ പോരാട്ടം പ്രകൃതിയിൽ നിലനിൽക്കുന്നതായി ഡാർവിൻ പ്രസ്താവിച്ചു. അശാസ്ത്രീയമായ അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങളനുസരിച്ച് ഭക്ഷ്യവിഭവങ്ങൾ ഭൂമിയിൽ അപര്യാപ്തമായിരുന്നു. അതുകൊണ്ടുതന്നെ ഭൂമുഖത്ത് ഒരു നിഷ്കരുണ യുദ്ധമുണ്ടായി. ആയതിനാൽ പ്രകൃതി പ്രതിഭാസങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ള ശക്തരായ ജീവികൾ നിലനിൽക്കുകയും അശക്തരും രോഗാതുരായവരും നാമാവശേഷമാവുകയും ചെയ്തു. ഒറിജിൻ ഓഫ് സ്പീഷീസിന്റെ ജീവന് വേണ്ടിയുള്ള സമരത്തിൽ ശക്തരായ വർഗത്തിന്റെ സംരക്ഷണം എന്ന ഉപശീർഷകത്തിലുള്ള സംഘർഷം എന്ന ധാരണയാണ് പരിണാമ സിദ്ധാന്തത്തിന്റെ സുപ്രധാനമായ ഒരു അടിസ്ഥാനശില. ഡാർവിന്റെ അഭിപ്രായത്തിൽ ജീവന് വേണ്ടിയുള്ള സമരത്തിൽ മേൽക്കൈ നേടാൻ ശേഷിയുള്ളവർ അതിജീവിക്കുകയും പെരുകുകയും ചെയ്യും. ഈ മേൽക്കൈ അനുകൂലനങ്ങൾ കൂടിച്ചേരുകയും പുതിയ ലക്ഷണങ്ങൾ, പുതിയ അവയവങ്ങൾ, പുതിയ ജീവികൾ എന്നിവ ഉണ്ടാകുകയും ചെയ്യും. ഡാർവിന്റെ ഈ അവകാശവാദം തീർത്തും ഭാവനാത്മകമാണെന്ന സത്യം പിൽക്കാലത്ത് ശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലുള്ള വികാസത്തിലൂടെ മാത്രമേ വെളിപ്പെടുകയുള്ളൂ. ഡാർവിൻ സൂചിപ്പിച്ച പ്രകൃതി നിർദ്ധാരണം എന്ന രീതിയനുസരിച്ച് ഉപയുക്തമായ ലക്ഷണങ്ങൾ നിലനിൽക്കുകയും ഉപയോഗശൂന്യമായവ ഒഴിവാക്കപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഇങ്ങനെ ഉപയുക്തവും ചെറുതുമായ മാറ്റങ്ങൾ കാലക്രമത്തിൽ കൂടിച്ചേരുകയും ദീർഘകാലത്തിനു ശേഷം ഒരു പുതിയ ജീവിവർഗത്തിന്റെ പരിണാമത്തിന് കാരണമാവുകയും ചെയ്യും. ചാൾസ് ഡാർവിൻ തന്റെ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തമനുസരിച്ച് ഒരു രൂപകൽപ്പനക്കാരനില്ലാതെ ഒരു രൂപകൽപ്പന പ്രത്യക്ഷപ്പെട്ടത് വിശദീകരിക്കുകയാണ്. ജീവന്റെ സങ്കീർണതയ്ക്ക് കാരണമായി വർത്തിച്ച ആ ധൈഷണിക കാരണത്തെ സംബന്ധിച്ച് കൂടുതൽ തിരയേണ്ടതില്ല. ചുരുക്കത്തിൽ, പ്രകൃതി നിർദ്ധാരണം രൂപകൽപ്പനാ വിദഗ്ധന് പകരമായി വർത്തിച്ചു. എന്നാൽ ഈ അവകാശവാദങ്ങൾ വികസിക്കാനോ ലളിതമായ രൂപങ്ങളിലേക്ക് മാറുവാനോ കഴിയാത്ത ജീവിവർഗങ്ങളെക്കുറിച്ചും അതിസങ്കീർണമായ അവയവങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നില്ല. ലളിതവൽക്കരണം അസാധ്യമാക്കുന്ന സങ്കീർണമായ അവയവങ്ങൾ ഏതെങ്കിലും ഘടകങ്ങളുടെ അഭാവം നിമിത്തം പ്രവർത്തനക്ഷമമാവാതിരുന്നാൽ പരിണാമ സിദ്ധാന്തത്തിന് അതൊരു ശക്തമായ പ്രഹരമാകും. ഏതെങ്കിലും ഒരു ചെറിയ ഘടകത്തിന്റെ അഭാവം മൂലം ഒരു അവയവത്തിന് പ്രവർത്തിക്കാൻ സാധ്യമല്ല എന്നുള്ളതുകൊണ്ടും അവ ക്രമത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ മൂലമാണ് രൂപപ്പെട്ടത് എന്ന ധാരണയ്ക്ക് നിലനിൽപ്പില്ല. ചാൾസ് ഡാർവിന് ഇത് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതി, വളരെ ചെറുതും നിരന്തരവുമായ ധാരാളം രൂപമാറ്റങ്ങളിലൂടെയല്ലാതെ ഒരു സങ്കീർണ അവയവം രൂപപ്പെടുകയും നിലനിന്നിരുന്നുവെന്നും വ്യക്തമാക്കാൻ സാധിച്ചാൽ തീർച്ചയായും എന്റെ സിദ്ധാന്തം തകരും. പക്ഷേ ഞാൻ ഇത്തരമൊരു അവസ്ഥ കാണുന്നില്ല. ഇത്തരമൊരു അവസ്ഥ കാണുന്നില്ല എന്ന ഡാർവിന്റെ പ്രസ്താവന അദ്ദേഹത്തിന്റെ കാലത്ത് അസാധാരണമായി കരുതപ്പെട്ടിരുന്നു. കാരണം 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം ഭാഗത്തിൽ ശാസ്ത്ര സാങ്കേതികത ഇന്നത്തെ അപേക്ഷിച്ച് പ്രാകൃതമായിരുന്നു. പ്രാകൃതമായ മൈക്രോസ്കോപ്പുകളിൽ ജീവൻ ലഘുഘടനയിലാണ് കാണപ്പെട്ടിരുന്നത്. കോശത്തെ കാർബണിന്റെ ഒരു ലഘുപിണ്ഡമായി വ്യാഖ്യാനിച്ചിരുന്ന അക്കാലത്ത് ഡാർവിന് പാരമ്പര്യശാസ്ത്രത്തിന്റെ വാചികാർത്ഥമോ ഇലക്ട്രോ മൈക്രോസ്കോപ്പിനെ കുറിച്ചുള്ള ധാരണകളോ ജൈവ രസതന്ത്രത്തെക്കുറിച്ചുള്ള അറിവോ ഉണ്ടായിരുന്നില്ല. 20-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രലോകത്തുണ്ടായ കണ്ടുപിടുത്തങ്ങൾ ജീവൻ ലളിതമായി രൂപപ്പെട്ടതാണെന്ന ധാരണയെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിൽ എറിഞ്ഞു. 1931 ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഏണസ്റ്റ് വെസ്കാ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചു. കാർബണിന്റെ ഒരു ലഘുപിണ്ഡമായി അതുവരെ കരുതപ്പെട്ടു പോന്നിരുന്ന കോശങ്ങൾ യഥാർത്ഥത്തിൽ അസാധാരണവും സങ്കീർണവുമായ ജൈവരൂപങ്ങളാണെന്നും സ്വയം പെരുകാൻ ശേഷിയുള്ള ഇവയ്ക്ക് ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുവാൻ ഒരു പ്രത്യേക പ്രതിരോധ വ്യവസ്ഥയും ഉണ്ടെന്നും കണ്ടു. ആദ്യ കോശം ഒരു സാധ്യത പോലെ നിലവിൽ വന്നതായി പറയുന്ന ഡാർവിന്റെ അയഥാർത്ഥ ആശയം അതോടെ പൂർണ്ണമായും അസാധുവായി. 1955 DNA ഘടന കണ്ടുപിടിച്ച ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് എന്നീ ശാസ്ത്രജ്ഞർ ജീവജാലങ്ങളുടെ കോശങ്ങളുടെ ന്യൂക്ലിയസുകളിൽ ചില പ്രത്യേക രീതിയിൽ പാരമ്പര്യ വിവരങ്ങൾ കോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും നേടിയെടുക്കുന്ന സ്വഭാവവിശേഷങ്ങൾക്ക് ഈ കോഡുകളെ മാറ്റുക അസാധ്യമാണെന്നും കണ്ടെത്തുകയുണ്ടായി. ഫോസിൽ പഠനങ്ങൾ ശാസ്ത്രീയമായി ഏറെ പുരോഗമിച്ചത് ഓരോ നാൾ പിന്നിടുന്തോറും പരിണാമ സിദ്ധാന്തത്തെ സന്നിഗ്ധാവസ്ഥയിലെത്തിച്ചു. വർഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതെന്ന് ആരോപിക്കപ്പെട്ടിരുന്ന ഇടനില രൂപങ്ങളുടെ തരി പോലും കണ്ടെത്താനായി. സിദ്ധാന്തമനുസരിച്ച് ജീവിവർഗത്തിന് ഒന്നിൽ നിന്ന് മറ്റൊന്നാകുവാൻ കോടിക്കണക്കിന് വർഷങ്ങളെടുത്തു. അതായത് ഇവയ്ക്കിടയിൽ ശരീരശാസ്ത്രപരമായി 1000 അല്ല ലക്ഷക്കണക്കിന് പോലും ഇടനില രൂപങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഇടനില രൂപങ്ങളുടെ ഫോസിലുകളുടെ എണ്ണം ലക്ഷം കോടി കവിയേണ്ടതും ഭൂമിയുടെ മേൽത്തട്ട് ഇവ കൊണ്ട് നിറഞ്ഞിരിക്കേണ്ടതുമുണ്ട്. എന്തൊക്കെയായാലും ദശാബ്ദങ്ങൾ നീണ്ട പര്യവേക്ഷണങ്ങളിലൂടെ സിദ്ധാന്തം സൂചിപ്പിക്കുന്ന കോടിക്കണക്കിന് ഇടനില രൂപങ്ങളിൽ ഒന്നിനെ പോലും കണ്ടെത്താനായിട്ടില്ല. ഏതാനും ഡസൻ ഫോസിലുകളുടെ പഠനങ്ങളിലൂടെ ഊഹങ്ങൾ ഇന്നും തുടരുകയാണ്. ഇവയാകട്ടെ യാതൊരു തരത്തിലും ഇടനില രൂപങ്ങളാണെന്ന് തെളിയിക്കപ്പെടുകയുണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, ഇവ ഭൂലോകത്ത് നാമാവശേഷമായി പോയ പ്രത്യേകതരം ജീവികളുടേതുമാണ്. ഇന്ന് ഭൂമിയിലെ സുപ്രസിദ്ധരായ ഫോസിൽ ശാസ്ത്രവിദഗ്ധർ ഇടനില രൂപങ്ങളെ കണ്ടെത്തുവാനുള്ള വിദൂര സാധ്യത പോലുമില്ലെന്ന് സത്യസന്ധമായി സമ്മതിക്കുന്നുണ്ട്. ഇവരിലൊരാളായ സ്റ്റീഫൻ ജെ ഗൗൾ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു: ജീവന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു വസ്തുത ഏറെ ആശയക്കുഴപ്പം നിറഞ്ഞതായി നിലനിൽക്കുന്നു. കടലിലെ നട്ടലില്ലാത്ത ജീവികളിൽ കാലക്രമത്തിലുള്ള മാറ്റവും പുരോഗതിയും തീരെ ദൃശ്യമല്ല. ചില കൂട്ടങ്ങളിൽ പുരോഗതിയുടെ ചില കഥകൾ പറയാമെങ്കിൽ കൂടി സത്യസന്ധമായി പരിശോധിക്കുമ്പോൾ സങ്കീർണമായ ജീവന്റെ ചരിത്രം പടിപടിയായി നിർമ്മിക്കപ്പെട്ട മികവിന്റെ ആകെത്തുക എന്നതിലുപരി അടിസ്ഥാന രൂപത്തിന്റെ ബഹുവിധമായ വ്യതിയാനങ്ങളാണെന്ന് കാണാം. പ്രാചീനകാല ട്രൈലോബൈറ്റുകളുടെ കണ്ണുകൾ പിന്നീട് വന്ന മനുഷ്യക്കുരങ്ങുകളുടെ കണ്ണുകളിലേക്ക് സങ്കീർണതയുടെ കാര്യത്തിലോ തീവ്രതയുടെ കാര്യത്തിലോ വികസിച്ചതായി കാണാനാവില്ല. വികാസത്തിന്റെ ഈ ഘട്ടങ്ങൾ കണ്ടെത്തുന്നതിൽ നാം പരാജയപ്പെടുന്നത് എന്തുകൊണ്ട്? മൈക്രോസ്കോപ്പും DNA ഘടനയെ സംബന്ധിച്ച കണ്ടുപിടുത്തങ്ങളും ആധുനിക ഫോസിൽ ശാസ്ത്രജ്ഞർ എത്തിച്ചേർന്ന നിഗമനങ്ങൾ. ഡാർവിൻ അവതരിപ്പിച്ച പരിണാമ സിദ്ധാന്തത്തിന്റെ അസ്ഥിരമായ ആധാരശിലകളെ കടപുഴക്കി എറിയുവാൻ ഇവ തന്നെ ധാരാളമാണ്. എന്നിരുന്നാലും ജൈവ രസതന്ത്രത്തിന്റെ മേഖലയിൽ ഈയിടെയുണ്ടായ പുതിയ കണ്ടെത്തലുകളാണ് അതിനേറ്റവും ഉചിതമായ തിരിച്ചടി നൽകിയത്. പെൻസിൽവാനിയയിലെ ലേഹ യൂണിവേഴ്സിറ്റിയിലെ ബയോകെമിസ്ട്രി പ്രൊഫസറായ മൈക്കൽ ബേയുടെ അഭിപ്രായ പ്രകാരം ജീവിവർഗങ്ങളിലെ സങ്കീർണമായ അവയവങ്ങൾ പ്രകൃതി നിർദ്ധാരണം വഴിയോ മ്യൂട്ടേഷൻ വഴിയോ ഉണ്ടായതല്ല. ഇത് കാണിക്കുന്നത് ഈ കോശഘടകങ്ങൾ നിർമ്മിക്കപ്പെട്ടവയാണ് എന്നാണ്. മൈക്കൽ ബേ പറയുന്നു, ജീവന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ജീവശാസ്ത്രത്തെക്കുറിച്ചും കൂടുതൽ അറിയുമ്പോൾ ഡാർവിന്റെ സിദ്ധാന്തത്തിലെ പ്രശ്നങ്ങളും രൂപകൽപ്പനയെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും തെളിഞ്ഞുവരുന്നത് കാണാവുന്നതാണ്. വളരെക്കാലമായി നാം ജീവശാസ്ത്രത്തിൽ കാണുന്ന പലതിൻ്റെയും വിശദീകരണം ഡാർവിന്റെ സിദ്ധാന്തത്തിലുണ്ടെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടായിരുന്നില്ല, മറിച്ച് എന്നെ അങ്ങനെ പഠിപ്പിച്ചതുകൊണ്ടായിരുന്നു. സ്കൂളിൽ എന്നെ ഡാർവീനിയൻ ജീവശാസ്ത്രം പഠിപ്പിച്ചിരുന്നു. സ്കൂളിലും കോളേജിലും ഡാർവീനിയൻ ജീവശാസ്ത്രം എല്ലാം വിശദീകരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പഠിച്ചത്. മറിച്ച് കരുതാൻ കാരണങ്ങൾ ഉണ്ടായിരുന്നുമില്ല. 10 വർഷങ്ങൾക്ക് മുമ്പ് വരെ ആസ്ട്രേലിയക്കാരനായ മൈക്കൽ ഡെന്റൺ എന്ന പാരമ്പര്യ ശാസ്ത്രജ്ഞന്റെ പരിണാമം പ്രതിസന്ധിയിലായ സിദ്ധാന്തം എന്ന പുസ്തകം വായിക്കുന്നതുവരെ അങ്ങനെ തന്നെയായിരുന്നു എന്റെ ധാരണ. ഞാൻ മുമ്പ് കേട്ടിട്ടില്ലാത്ത കുറെ വാദമുഖങ്ങൾ ഡാർവിന്റെ സിദ്ധാന്തത്തിനെതിരെ അദ്ദേഹം മുന്നോട്ട് വെച്ചു. അത് തീർത്തും യുക്തിസഹമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്കല്പം ദേഷ്യം തോന്നി. എന്നെ നയിച്ചത് യഥാർത്ഥ വഴിയിലായിരുന്നില്ലല്ലോ എന്നോർത്തപ്പോൾ ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലുമില്ലാത്ത മികച്ച പല വാദങ്ങളിൽ കൂടിയും രസതന്ത്രത്തിന്റെ ഒരു ഫാക്കൽറ്റി മെമ്പറായി ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ ഞാൻ കടന്നുപോയി. ആ ഘട്ടം മുതൽ എനിക്ക് ജീവന്റെ ഉൽപ്പത്തി എങ്ങനെ എന്ന ചോദ്യത്തിൽ താൽപ്പര്യമുണ്ടാവുകയും ഡാർവിന്റെ സിദ്ധാന്തങ്ങൾ അതിനുള്ള ഏക വിശദീകരണമല്ലെന്ന് തോന്നുകയും ചെയ്തു. മൈക്കൽ ബഹ് തന്റെ ഡാർവിൻ ബ്ലാക്ക് ബോക്സ് ദ ബയോളജിക്കൽ ചാലഞ്ച് ടു എവല്യൂഷൻ എന്ന പുസ്തകത്തിൽ വിശദീകരിക്കുന്നത് ഡാർവിന്റെ കാലത്ത് ജീവകോശങ്ങളെ ഒരു ബ്ലാക്ക് ബോക്സ് ആയും ആ കറുത്ത പെട്ടിയിലെ വിവരങ്ങൾ അറിയപ്പെടാത്തവയും സങ്കീർണമായ ഘടനയോട് കൂടിയവയായും കരുതപ്പെട്ടിരുന്നു. ബെഹയുടെ പുസ്തകത്തിലെ ശക്തമായ തെളിവുകളെ അന്ന് പരിണാമശാസ്ത്രലോകം തികഞ്ഞ നിരാശയോടെ കാണുകയും മാധ്യമലോകം വളരെ അർത്ഥവത്തായ ചർച്ചകൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. മൈക്കൽ ബെഹ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ലഘുകരണക്ഷമമല്ലാത്ത സങ്കീർണത എന്ന വസ്തുതയിലാണ്. ചാൾസ് ഡാർവിന്റെ ധാരണകൾ അനുസരിച്ച് ജീവികളിലെ കണ്ണ്, കാത്, ഹൃദയം തുടങ്ങിയ സങ്കീർണ അവയവങ്ങൾക്ക് ഇന്നത്തെ രൂപഭാവങ്ങൾ കൈവരിക്കാനായത് ലക്ഷക്കണക്കിന് വർഷങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ചെറിയ മാറ്റങ്ങളിലൂടെയാണ്. ശാസ്ത്രീയ അന്വേഷണങ്ങൾ തെളിയിക്കുന്നത് അവയവങ്ങൾക്കോ ശേഷിച്ച ജീവകോശങ്ങൾക്കോ കോശങ്ങൾക്കുള്ളിലെ തന്മാത്ര സംവിധാനങ്ങൾക്കോ ലഘുവായതിൽ നിന്ന് ഘട്ടം ഘട്ടമായി പരിണാമം സാധ്യമല്ല എന്നു തന്നെയാണ്. ഏതെങ്കിലും ഉപഘടകങ്ങൾക്കുണ്ടാകുന്ന പരാജയം വ്യവസ്ഥയെ തന്നെ ഉപയോഗശൂന്യമാക്കും. ഈ കെട്ടുപിണഞ്ഞുകിടക്കുന്ന രൂപങ്ങൾ കാരണം അവയവങ്ങളും വ്യവസ്ഥകളും ഒരു സങ്കീർണത നിലനിർത്തുന്നു. അവയെ ലഘൂകരിച്ച് ലളിതമായ രൂപങ്ങളിലേക്ക് മാറ്റിയെടുക്കുക അസാധ്യമാണ്. ചിലയിനം ബാക്ടീരിയകളിൽ കാണുന്ന ചാട്ടവാർ പോലുള്ള ഭാഗമാണ് ലഘുകരണക്ഷമമല്ലാത്ത സങ്കീർണതയ്ക്ക് മികച്ച ഉദാഹരണം. ഏറെക്കാലമായി ചാട്ടവാറിന് സമാനമായ ഘടനയോടുകൂടിയ ബാക്ടീരിയയുടെ ഫ്ലജെല്ലം നമുക്ക് അറിവുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ ദശകത്തിലുണ്ടായ ഇതു സംബന്ധിച്ച നിരീക്ഷണങ്ങൾ ഫ്ലജെല്ലത്തിന്റെ രൂപഘടനയെ കൂടുതൽ വിശദീകരിച്ചപ്പോൾ ശാസ്ത്രലോകത്തെ പലരെയും അത് ഞെട്ടിച്ചു. അതിനുള്ള കാരണം ഒരു സാധാരണ കമ്പന സംവിധാനം എന്ന് കരുതിപ്പോന്നിരുന്ന ഈ ചാട്ടവാർ വളരെ സങ്കീർണമായ ഘടനയോടുകൂടിയ ജൈവിക ചലന സംവിധാനമാണെന്ന് വെളിപ്പെട്ടതാണ്. ബാക്ടീരിയ ഫ്ലജെല്ലം ഉപയോഗിക്കുന്നത് ചലനത്തിനാണ്. ചാട്ടവാറിന്റെ ആകൃതിയിലുള്ള ഇതാണ് കൃത്യമായി ചുറ്റിക്കറങ്ങുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ജൈവ അവയവം. പ്രജലത്തിന് നന്ദി. ബാക്ടീരിയ വേണ്ട ദിശയിൽ സഞ്ചരിക്കുന്നത് ഇവയുടെ സഹായത്തിലാണ്. പെട്ടെന്ന് നിൽക്കുവാനും തിരിയുവാനും അവയ്ക്ക് സാധിക്കുന്നത് ഇതുകൊണ്ടാണ്. ഫ്ലജെല്ലത്തിന്റെ സർപ്പിളാകൃതിയിലുള്ള ഫൈബറുകൾക്കും അവയുടെ മൂലസ്ഥായിയിലുള്ള സംവിധാനങ്ങൾക്കും നന്ദി. കാരണം ഇവ ഒരു പ്രൊപ്പല്ലർ കണക്കെ കറങ്ങുവാൻ ബാക്ടീരിയയെ സഹായിക്കുന്നു. ബാക്ടീരിയയെ ചലിക്കാൻ സഹായിക്കുന്ന സംവിധാനത്തിന് രണ്ട് പ്രത്യേക വിഭാഗങ്ങളുണ്ട്, റോട്ടറും സ്റ്റാറ്ററും, അഥവാ ചലിക്കുന്നവയും സ്ഥായിയായവയും. ഇവ ഒന്നിനുള്ളിൽ മറ്റൊന്ന് ചലിച്ച് അതിനെ കറക്കുന്നു. ഈ ചലന സംവിധാനം 40 വിവിധ ഘടകങ്ങളുള്ള ഒരിക്കലും ലഘൂകരിക്കാനാവാത്ത സങ്കീർണമായ ഘടനയുള്ള ഒരു രൂപമാണ്. ഡോക്ടർ ജൊനാഥൻ വൈൽസ്, ഇവയിൽ എന്തെങ്കിലും ഒരു ഘടകം പരാജയപ്പെടുകയോ അല്ലെങ്കിൽ ഉചിതമല്ലാത്ത സ്ഥലത്തേക്ക് മാറ്റുകയോ ചെയ്താൽ റോട്ടർ കറങ്ങുകയില്ല. ആയതിനാൽ ഫ്ലജെല്ലം നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങൾ പോലും ലഘൂകരിക്കാനാവാത്ത സങ്കീർണതയോട് കൂടിയതാണ്. ഫ്ലജെല്ലത്തിന് തന്നെ ആന്തരികമായി സങ്കീർണമായ ഘടനയാണുള്ളത്. അതിന്റെ ജൈവരൂപത്തിൽ 240 വിവിധ തരം പ്രോട്ടീനുകളുണ്ട്. ഈ വ്യത്യസ്ത ഉപഘടകങ്ങൾ കാലക്രമത്തിൽ ഒരുമിച്ച് കൂടുകയും മാറ്റങ്ങൾക്ക് വിധേയമാവുകയും മൂലം ഫ്ലജെല്ലം രൂപപ്പെട്ടു എന്ന് വരില്ല. കാരണം ഓരോ ചെറുഘടകങ്ങളും അവയുടേതുമാത്രമായി പ്രത്യേകം ധർമ്മങ്ങളില്ലാത്തവയാണ്. ഉദാഹരണത്തിന്, കറങ്ങാൻ സഹായിക്കുന്ന മൊത്ത യന്ത്ര സംവിധാനത്തിന്റെ അഭാവത്തിൽ അവയ്ക്ക് ചലിക്കാൻ പോലും സാധ്യമല്ല. അവ ഉണ്ടായത് ഒരു സാധ്യതയുടെ സഹായത്താൽ ആണെങ്കിൽ പോലും. പരിണാമ സിദ്ധാന്തമനുസരിച്ച് ഉപയോഗത്തിലില്ലാത്ത അവയവങ്ങൾ കാലക്രമത്തിൽ വെറും അടയാളമാവുകയോ അപ്രത്യക്ഷമാവുകയോ ചെയ്യും. ഈ കാഴ്ചപ്പാടിൽ 40 പ്രത്യേക മാറ്റങ്ങൾ അടങ്ങിയിട്ടുള്ള പരിണാമ പ്രക്രിയയിലെ ആദ്യഘട്ടത്തിൽ രൂപപ്പെട്ട ഏത് അവയവവും പ്രത്യേകമായ ധർമ്മം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ട് പ്രകൃതിയാലുള്ള നിർദ്ധാരണം വഴി ഉന്മൂലനം ചെയ്യപ്പെടും. ആയതുകൊണ്ട് പരിണാമ പ്രക്രിയയും ഇവിടെ അവസാനിക്കും. ഡോക്ടർ ജൊനാഥൻ വൈൽസ് ഈ ശാസ്ത്ര സത്യത്തെ ഇങ്ങനെ പ്രസ്താവിക്കുന്നു. പ്രകൃതി നിർദ്ധാരണത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം അതിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനാധിഷ്ഠിതമായ കോയ്മയെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നതാണ്. മിക്ക അവസരത്തിലും യഥാർത്ഥത്തിൽ അത് വസ്തുക്കളെ തിരസ്കരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രവർത്തനമില്ലാത്തവയോ പ്രവർത്തനം ജീവിക്ക് ഹാനികരമാകുന്നതോ ആയവയോ. പ്രവർത്തനക്ഷമമല്ലാത്ത ഒരു വാല് പോലെ ബാക്ടീരിയയ്ക്ക് ഫ്ലജെല്ലം ഉണ്ടായാൽ അത് പ്രകൃതി നിർദ്ധാരണം വഴി ഇല്ലാതായി പോകുവാൻ സാധ്യത ഏറെയാണ്. അതായത് അതിന്റെ ചലന സംബന്ധിയായ എല്ലാ ഘടകങ്ങളുമുള്ള പ്രവർത്തനക്ഷമമായ ഒരു ഫ്ലജെല്ലത്തെ മാത്രമേ നിർദ്ധാരണം ചെയ്യാൻ മാർഗമുള്ളൂ. അതായത് പ്രകൃതി നിർദ്ധാരണം ബാക്ടീരിയയുടെ ഫ്ലജെല്ലത്തെ വിശദീകരിക്കുന്നില്ല. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലജെല്ലം ബാക്ടീരിയക്കുണ്ടെങ്കിൽ മാത്രമേ അത് പ്രാവർത്തികമാകൂ. ബാക്ടീരിയയുടെ ഫ്ലജെല്ലത്തിന് ബാധകമായതുപോലെ ഈ അവസ്ഥ മറ്റെല്ലാ ഘടകങ്ങൾക്കും അവയവങ്ങൾക്കും ബാധകമാണ്. ആധുനിക കാലത്തെ ശാസ്ത്രം ക്രമാനുഗതമായ വികാസം എന്ന പരിണാമ സിദ്ധാന്തത്തിന്റെ അവകാശവാദം ബാക്ടീരിയ ഫ്ലജെല്ലത്തിന്റെ സങ്കീർണ ഭാവങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അർത്ഥരഹിതമാണെന്ന് തുറന്നു കാണിക്കുന്നു. മാത്രമല്ല, ഒരു പരിണാമ ജീവശാസ്ത്രകാരനും ഫ്ലജെല്ലത്തിന്റെ ഉൽപ്പത്തി വിശദീകരിക്കുവാൻ സാധിക്കുന്നില്ല. പിഴകൂടാതെ എല്ലാ ഘടകങ്ങളും പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ബാക്ടീരിയയുടെ ഫ്ലജെല്ലം നിലനിൽക്കുന്നത്. അതേസമയം അത് അർത്ഥമാക്കുന്നത് ഒന്നിനെ മാത്രമാണ്, സൃഷ്ടി. ഉത്കൃഷ്ടമായ എഞ്ചിനീയറിംഗിന്റെ ഫലമായി നിർമ്മിക്കപ്പെട്ട എഞ്ചിൻ കാറുകൾ ചലിക്കുവാൻ കാരണമാവുന്നത് പോലെ ബാക്ടീരിയ ചലിക്കാൻ കാരണമായ സംവിധാനവും ഉത്കൃഷ്ടമായ ജ്ഞാനത്തിന്റെ ഉൽപ്പന്നമാണ്. ആ ജ്ഞാനം അഥവാ അറിവ് ദൈവത്തിന് മാത്രം സ്വന്തമാണ്, സർവലോകങ്ങളുടെയും ശ്രദ്ധാവ്. ജീവിവർഗം ഉടലെടുത്തത് ക്രമരഹിതമായോ ഘട്ടം ഘട്ടമായ പ്രക്രിയയിലൂടെയോ അല്ല, മറിച്ച് ഒരു മാത്രയിൽ ഒന്നിൽ നിന്നുമല്ലാതെ സൃഷ്ടിക്കപ്പെട്ടവയാണ്. ഈ പറയുന്ന ഖുർആൻ ആയത്തുകളിലൂടെ പ്രപഞ്ചനാഥൻ അത് ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. എല്ലാ ജന്തുക്കളെയും ദൈവം വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. അവരുടെ കൂട്ടത്തിൽ ഉദരത്തിന്മേൽ ഇടഞ്ഞു നടക്കുന്നവരുണ്ട്, രണ്ട് കാലിൽ നടക്കുന്നവരും അവരിലുണ്ട്, നാലുകാലിൽ നടക്കുന്നവരും അവരിലുണ്ട്. ദൈവം താൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു. തീർച്ചയായും ദൈവം എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ആകാശങ്ങളെയും ഭൂമിയെയും മുൻമാതൃകയില്ലാതെ നിർമ്മിച്ചവനത്രേ അവൻ. അവനൊരു കാര്യം തീരുമാനിച്ചാൽ ഉണ്ടാകൂ എന്ന് പറയുക മാത്രമേ വേണ്ടതുള്ളൂ, ഉടനെ അതുണ്ടാകുന്നു. ഇതേ രീതിയിൽ ലഘുരൂപങ്ങളിലേക്ക് ലളിതവൽക്കരിക്കുവാൻ സാധിക്കാത്ത എല്ലാ രൂപഘടനകളും പരിണാമവാദത്തിന്റെ മിഥ്യാധാരണകളെ തകർക്കുകയാണ്. അവരുടെ കൈവശമുള്ള കൃത്യമായ വിശദീകരണങ്ങൾ തന്നെ ഉദാഹരണ സഹിതം നമുക്ക് വെളിവാക്കി തരുന്നത് ദൈവത്തിന്റെ കരവിരുതും സമാനതകളില്ലാത്ത തീക്ഷ്ണതയുമാണ്. സൃഷ്ടിയെ സംബന്ധിച്ച് ഇന്ന് ജീവിവർഗത്തിൽ കാണുന്ന അടയാളങ്ങൾ ഡാർവിനിസത്തെ തള്ളിപ്പറയുന്ന ശാസ്ത്രകാരന്മാർ അംഗീകരിക്കുന്ന ഒരു ശാസ്ത്ര കൽപ്പനയാണ്. ഇക്കൂട്ടത്തിൽ പ്രസിദ്ധമായ പേരുകൾ കാലിഫോർണിയ സർവകലാശാലയിലെ ഫിലിപ്പ് ജോൺസൺ, ചിക്കാഗോ സർവകലാശാലയിലെ വില്യം ഡംസ്കി, കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് PhD നേടിയ സ്റ്റീഫൻ ഡി മേയർ, ചിക്കാഗോ സർവകലാശാലയിലെ പോൾ നെൽസൺ എന്നിവരാണ്. ഇവർ യാദൃച്ഛികമായി ഉണ്ടായതല്ല ജീവനെന്നും അത് ദൈവം സൃഷ്ടിച്ചതാണെന്നുമുള്ള സത്യം മുറുകെ പിടിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങളും സെമിനാറുകളും സംഘടിപ്പിക്കുകയുണ്ടായി. ലളിതവൽക്കരിക്കാനാവാത്ത മറ്റൊരവയവമാണ് മനുഷ്യന്റെ ചെവി. നിരവധി ഘടകങ്ങൾ അടങ്ങിയതാണത്. ഈ അവയവങ്ങളുടെ പൊരുത്തം നിറഞ്ഞ പ്രവർത്തനമാണ് കേൾവി എന്ന അനുഭവം. ഈ ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ കുറവ് മനുഷ്യനെ ഒന്നുകിൽ ബധിരനോ എന്തെങ്കിലും കേൾവി തകരാറുള്ളവനോ ആക്കി മാറ്റും. കേൾവി എങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചും ആ പ്രക്രിയ എത്രമാത്രം സങ്കീർണമാണെന്നും അതുപോലെ ചെവിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ലോലമായ സന്തുലന വ്യവസ്ഥയെക്കുറിച്ചും ഈ ചെറുവിവരണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാറ്റിലൂടെയുള്ള ചലനങ്ങളിലൂടെയാണ് കേൾവി തുടങ്ങുന്നത് എന്ന് നമുക്കറിയാം. ഓറിക്കിൾ എന്ന ഭാഗത്ത് ഈ സ്പന്ദനങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുന്നു. ഉൾക്കാതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ശബ്ദ തരംഗങ്ങളുടെ ആവേഗം ഏകദേശം 17 dB ആയി വർദ്ധിക്കുന്നു. അവിടെ വെച്ചാണ് ഈ സ്പന്ദനങ്ങൾ കാതിനുള്ളിലെ തനുസ്ഥരത്തിലേക്ക് അഥവാ പാടയിലേക്ക് പ്രവേശിക്കുന്നത്. ഒരു തന്മാത്രയുടെ സ്പന്ദനം പോലും സ്വീകരിക്കാൻ തക്കവണ്ണം ലോലമാണ് തനുസ്ഥരം. വളരെ ശാന്തമായ പരിസ്ഥിതിയിൽ കുറെ മീറ്ററുകൾക്ക് അകലെ നിന്നുപോലുമുള്ള ചെറു ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നതിന് ഈ ലോല നിർമ്മിതിക്ക് നമ്മൾ നന്ദി പറയണം. ഈ നേർത്ത കർണപടലം ചെവിയിലെത്തുന്ന ശബ്ദകമ്പനങ്ങളെ ഉദ്ദീപിപ്പിച്ച് മധ്യകർണത്തിലെത്തിക്കുന്നു. വളരെ ലോലമായ തുലനാവസ്ഥയിൽ 3 പരസ്പര ബന്ധിതമായ അസ്ഥികൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഹാമർ, സ്റ്റിർഅപ്പ്, ആൻവിൽ എന്നറിയപ്പെടുന്ന ഇവ കർണപടലത്തിൽ നിന്നെത്തുന്ന കമ്പനങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നു. നാം ഇതുവരെ ചർച്ച ചെയ്ത യാന്ത്രിക ചലനങ്ങൾ ശബ്ദമായി മാറുന്ന മേഖലയാണ് ആന്തരകർണം. ഇവിടെ ദ്രാവകം കൊണ്ട് മൂടപ്പെട്ട കോക്ലിയ എന്ന പേരിൽ ഒരു അവയവമുണ്ട്. മധ്യകർണത്തിലെ അവസാന ഘടകമായ സ്റ്റിറപ്പ് കോക്ലിയയുടെ പ്രവേശന ഭാഗത്ത് കർണപടലവുമായി യോജിക്കുന്നു. മധ്യകർണത്തിലെ യാന്ത്രിക കമ്പനങ്ങൾ ഈ പടലം വഴി കോക്ലിയയിലേക്ക് പ്രക്ഷേപിക്കപ്പെടുന്നു. ആന്തരകർണത്തിലെത്തുന്ന കമ്പനങ്ങൾ ദ്രാവകത്തിൽ ഒരു ഓളം സൃഷ്ടിക്കുന്നു. കോക്ലിയയുടെ അകഭിത്തിയിൽ നിറഞ്ഞു നിൽക്കുന്ന മുടിയുടെ ആകൃതിയിലുള്ള ചെറു രോമങ്ങൾക്ക് ഈ ഓളങ്ങളുടെ ചലനം മാറ്റമുണ്ടാക്കുന്നു. കോക്ലിയൻ ദ്രാവകത്തിൽ കമ്പനങ്ങൾക്കനുസരിച്ചുണ്ടാവുന്ന ഓളങ്ങൾ മൂലം ഈ നേർത്ത രോമങ്ങൾ ചലിക്കുന്നു. ഉച്ചത്തിലുള്ള ശബ്ദത്തിന് ഇവയുടെ ചലനം കൂടുതലും ശക്തവും ആയിരിക്കും. കർണത്തിന് പുറത്തുണ്ടാകുന്ന ഓരോ ശബ്ദത്തിന്റെ ആവൃത്തിക്കുമനുസരിച്ച് ഈ രോമങ്ങളിൽ വ്യത്യസ്ത പ്രതികരണങ്ങൾ ഉണ്ടാവുന്നു. ശരി, ഈ രോമങ്ങളുടെ ചലനം എന്താണ് തെളിയിക്കുന്നത്? ഒരു ശാസ്ത്രീയ സംഗീത സദസ്സ് ആസ്വദിക്കുന്നതിലോ, ഒരു സുഹൃത്തിന്റെ ശബ്ദം തിരിച്ചറിയുന്നതിലോ, ഒരു കാറിന്റെ ശബ്ദം കേൾക്കുന്നതിലോ, ദശലക്ഷക്കണക്കിന് ശബ്ദങ്ങളെ തിരിച്ചറിയുന്നതിലോ ആന്തരകർണത്തിലെ കോക്ലിയയിലുള്ള ഈ രോമങ്ങൾക്ക് എന്തു ബന്ധമാണുള്ളത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒരിക്കൽ കൂടി കാതുകളിലെ ആശ്ചര്യജനകമായ രൂപകൽപ്പനയുടെ സങ്കീർണതയെ അടിവരയിടുന്നു. ഈ ചെറു രോമങ്ങൾ ഓരോന്നും യഥാർത്ഥത്തിൽ കോക്ലിയയിലെ ആന്തരഭിത്തിയിലുള്ള 20,000 അതിൽ കൂടുതലോ കോശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഓരോ സംവിധാനങ്ങളാണ്. ഇവയുടെ ചലനങ്ങൾ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന കോശങ്ങളിലേക്കുള്ള അയോണുകളുടെ പ്രവാഹം സൃഷ്ടിക്കുകയും അവയെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. വിപരീത ദിശയിൽ ഇവ കിടക്കുമ്പോൾ കോശഭിത്തികൾ അടയുന്നു. ഈ നിരന്തര ചലനങ്ങൾ കോശങ്ങളിലെ രാസതുലനാവസ്ഥയ്ക്ക് നിരന്തരം മാറ്റമുണ്ടാക്കുകയും ഇവ മൂലം വൈദ്യുത ആവേഗം ഉണ്ടാവുകയും ചെയ്യും. ഈ ആവേഗങ്ങളെ നാഡികൾ വഴി തലച്ചോറിലേക്ക് അയക്കുകയും ചെയ്യുന്നു. അവിടെ വച്ച് അവ വ്യാഖ്യാനിക്കപ്പെടുകയും ശബ്ദമാക്കി മാറ്റപ്പെടുകയും ചെയ്യുന്നു. ഈ സാങ്കേതികതയുടെ മുഴുവൻ അംശങ്ങളും ഇനിയും ശാസ്ത്രലോകം വ്യക്തമാക്കിയിട്ടില്ല. വൈദ്യുത സിഗ്നലുകൾ നിർമ്മിക്കുമ്പോൾ പുറം ലോകത്തു നിന്നുള്ള ശബ്ദതരംഗങ്ങളുടെ ആവൃത്തിയും ശക്തിയും താളവും ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുന്നുണ്ട്. ഇത് വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. യഥാർത്ഥത്തിൽ ആന്തരകർണത്തിലാണോ അതോ തലച്ചോറിലാണോ ഈ തരംഗങ്ങളുടെ ആവേഗങ്ങൾ തരംതിരിച്ച് മനസ്സിലാക്കപ്പെടുന്നത് എന്ന വസ്തുത ഇനിയും ശാസ്ത്രലോകത്ത് തീരുമാനമായിട്ടില്ല. ഇതുവരെ നമ്മൾ പരിഗണിച്ച വിവരങ്ങൾ വ്യക്തമാക്കുന്നത് കേൾവിക്ക് നമ്മെ സഹായിക്കുന്ന നമ്മുടെ അവയവമായ കർണം അസാധാരണമായ ഒരു സങ്കീർണത പുലർത്തുന്നു എന്നാണ്. സൂക്ഷ്മമായ പഠനം തെളിയിക്കുന്നത് അതിന് ലഘൂകരിക്കാനാവാത്ത സങ്കീർണമായ ഒരു ഘടനയുണ്ടെന്നാണ്. കാരണം പൂർണ്ണമായും കൃത്യമായും രൂപപ്പെട്ട ധാരാളം സ്വതന്ത്ര ഘടകങ്ങൾ ഒരുമിച്ച് നിലനിൽക്കേണ്ടത് കേൾവി സംഭവിക്കുവാൻ അത്യാവശ്യമാണ്. ഇവയിലേതെങ്കിലും ഒന്ന്, ഉദാഹരണത്തിന് ആന്തരകർണത്തിലെ ഹാമർ എന്ന ഘടകം നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് രൂപമാറ്റം സംഭവിക്കുകയോ ചെയ്താൽ ഒരാൾക്ക് കാലാകാലത്തേക്ക് കേൾവിശക്തി ഉണ്ടാവില്ല. കാതിന് കേൾവിശക്തി ഉണ്ടാവണമെങ്കിൽ ബാഹ്യകർണത്തിലെ പാട, ഹാമർ, ആൻവിൽ, സ്റ്റിറപ്പ് എന്നീ അസ്ഥികൾ, കോക്ലിയ, ഇവയിലെ നേർത്ത രോമങ്ങൾ എന്നീ വ്യത്യസ്ത ഘടകങ്ങൾ കൃത്യമായി കർത്തവ്യ നിരതമായിരിക്കണം. ഈ വ്യവസ്ഥ ഒരിക്കലും ഘട്ടം ഘട്ടമായി വികസിക്കുക സാധ്യമല്ല. കാരണം ഓരോന്നിനും അവയുടെ വികാസഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ധർമ്മമൊന്നും നിർവഹിക്കാനില്ല. പരിണാമം പോലുള്ള ഒരു പ്രക്രിയ മൂലം ഘട്ടം ഘട്ടമായി രൂപപ്പെട്ടതാണെന്ന നിർദ്ദേശം അശാസ്ത്രീയവും യുക്തിരഹിതവുമാണ്. ലഘൂകരിക്കാനാവാത്ത സങ്കീർണതയോടെ നിലനിൽക്കുന്ന ഇതുപോലുള്ള അവയവങ്ങൾ പരിണാമ സിദ്ധാന്തത്തെ തള്ളിക്കളയുന്നു. അവ ഇതോടൊപ്പം നാം ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന് വെളിപ്പെടുത്തുന്നു. ഒരു ഖുർആൻ സൂക്തത്തിൽ ആ സത്യം ഇങ്ങനെ വ്യക്തമാക്കുന്നു. പറയുക, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കുകയും നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും ഏർപ്പെടുത്തി തരികയും ചെയ്തവൻ. കുറച്ചു മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. ഈ ഘട്ടത്തിൽ ഇന്ന് നാം എത്തിച്ചേരുന്നത് ജീവൻ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് ശാസ്ത്രം തെളിയിക്കുന്നു എന്നാണ്. അതോടൊപ്പം നമ്മുടെ സൃഷ്ടാവിന്റെ സർവജ്ഞതയും പരമകാരുണികനായ ദൈവം സകല ലോകങ്ങളുടെയും നാഥൻ.